നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ മിഡിൽമോർ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഹിമറ്റോളജിസ്റ്റും ഓക്ലൻഡ് ഓങ്കോളജിയിലും മേഴ്സി സ്പെഷ്യലിസ്റ്റ് സെന്ററിലും കൺസൾട്ടന്റുമായ ഡോക്ടർ രാജീവ് രാജഗോപാലുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഈ പരിപാടികളുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ്, മൈൻട്രീ നേഴ്സിംഗ് സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. വി ബിൽഡേഴ്സ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും. വി ബിൽഡേഴ്സ്.
ഇപ്പോൾ കേൾക്കാം ഡോക്ടർ രാജീവ് രാജഗോപാലുമായുള്ള അഭിമുഖ സംഭാഷണം അവസാന ഭാഗം.
ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുന്നിൽ വരുന്നൊരു പേഷ്യൻറ്റിൻ്റെ കേസ്, നമ്മളാണ് അതിൻ്റെ ഓണർ. നമ്മുടെ ഡിസിഷൻസ് വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ പറയുന്നത് അവരേക്ക് 100% ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഡിറ്റർമിനേഷനിലാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്. എപ്പോഴെങ്കിലും ഓ എൻ്റെ ഡിസിഷൻ തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ?
ഓഫ് കോഴ്സ് അത് വരാറുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ ഡോക്ടേഴ്സും അവർ നല്ല ഡിസിഷൻസ്, കറക്റ്റ് ഡിസിഷൻസ് എടുക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പേഷ്യൻസിൻ്റെ അടുത്ത് നല്ല രീതിയിൽ. അതാണ് നമുക്ക്, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. എല്ലാ ഡോക്ടേഴ്സ് ചിലപ്പോൾ നമ്മൾ തെറ്റാം, നമ്മുടെ ഡിസിഷൻസ് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഡിസിഷൻസ് തെറ്റായില്ലായിരുന്നെങ്കിലും നമ്മൾ എങ്ങനെ കൺവേ ചെയ്യുന്നു അത് തെറ്റായിരിക്കാം. രണ്ടാമത്തെ സാഹചര്യം ആണ് കൂടുതൽ കോമൺ. എനിക്കൊരു പേഷ്യൻ്റ്, ഒരു ലിംഫോമ പേഷ്യൻ്റ് ഈ അടുത്തുണ്ടായിരുന്നു, 3-4 മാസം മുമ്പ്. അതൊരു ഡോക്ടറെ കണ്ടു, ഒരു വേറൊരു ഹെമറ്റോളജിനെ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണം, അതിന് യാതൊരു മിസ്റ്റേക്സൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സെയിമാണ്. പക്ഷേ ആ ഡോക്ടർ ഒരു ടെസ്റ്റ് കൂടെ അഡീഷണലായിട്ട് ചെയ്യാൻ പറഞ്ഞു ആ പേഷ്യൻ്റെ അടുത്ത്. അത് ഞാൻ എഗ്രി ചെയ്തില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് മാനേജ്മെൻറ്റ് ഡസൻ ചേഞ്ച്, ഒരു അഡീഷണൽ ടെസ്റ്റാണ്, കുറച്ചുകൂടെ ഇൻവേസീവ് ടെസ്റ്റാണ്. അതിന് ഞാൻ, അത് ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി തെറ്റായിരുന്നു. അതിന് ആ പേഷ്യൻ്റ് അത് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കൺസൾട്ടേഷൻ നമുക്ക് ആ 20 മിനിറ്റേ ഉള്ളൂ, 30 മിനിറ്റേ ഉള്ളൂ. കുറച്ചുകൂടെ കൂടുതൽ സമയം ചിലവാക്കണമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ മനസ്സ് ഞാൻ റീഡ് ചെയ്തില്ല. അത് വളരെ അപ്സെറ്റായി. ഞാനത് പറഞ്ഞപ്പോൾ, ഓ ഞാൻ അത് ടെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ അപ്സെറ്റായി. 3 ആഴ്ച അത് വളരെ വറീഡായിരുന്നു വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു 3 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, ഓ ഡോക്ടറെന്ന് പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേന് ഞാൻ സോറി പറഞ്ഞു, ഓക്കെ ഇഫ് നിങ്ങൾക്കത് വളരെ തെറ്റായി തോന്നി, അപ്സെറ്റ് ആണെങ്കിൽ ഞാൻ തെറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് പിന്നെ അത് ഞങ്ങൾ ഓപ്പണായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പേഷ്യൻ്റ് ഇപ്പോഴും എൻ്റെ പേഷ്യൻ്റാണ്. നല്ല സക്സസ്ഫുൾ ഔട്ട്കം ആയിരുന്നു. ഇങ്ങനത്തെ മിസ്റ്റേക്സ് നമുക്ക് വരാം. ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻസ് ചിലപ്പോൾ മിക്കപ്പോഴും 99% ഓഫ് ദ ടൈം നമ്മൾ കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി എൻവയോൺമെന്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് വളരെ മിസ്റ്റേക്ക് അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കും. അതല്ല, അത് മിക്കപ്പോഴും പ്രശ്നമല്ല. ഈ കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും നമ്മളെ പ്രശ്നം. ഡോക്ടർ പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അവിടെ മിസ്റ്റേക്ക് വരാം. അതിൻ്റെ മിസ്റ്റേക്ക് വന്നാൽ അക്സെപ്റ്റ്
ചെയ്യുക,
അതൊന്ന് മ്യൂച്വലി സംസാരിക്കുക.
നല്ലൊരു അപ്രോച്ചാണ് ഡോക്ടർ ഇപ്പോൾ വിശദീകരിച്ചത്. ഹീമറ്റോളജി ആസ് എ ഫീൽഡ് ന്യൂസിലൻഡിൽ എന്താണ് ഇനി ഒരു ഫ്യൂച്ചർ ഡോക്ടർ കാണുന്നത്? കാരണം നമ്മളെ കേൾക്കുന്ന പലരും ആസ്പയറിങ് ആൾ ഡോക്ടേഴ്സ് ഉണ്ടാവും ഈ ഫീൽഡിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട്. അവരോട് ഡോക്ടർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്?
വളരെ ഫുൾഫില്ലിംഗ് ആണ്, വളരെ ഫുൾഫില്ലിംഗ് കരിയറാണ് ഹീമറ്റോളജി. ഹീമറ്റോളജി ക്യാൻസർ ഈവൻ നോൺ ക്യാൻസർ ട്രീറ്റ്മെൻറ് ഔട്ട്കം വളരെ നല്ലതാണ്. 30 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഹെമറ്റോളജിസ്റ്റിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ടോ വേഴ്സസ് നൗ, ഇപ്പോൾ വളരെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്കംസൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പ്രോഗ്നോസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹെമറ്റോളജിസ്റ്റ് പല ആസ്പെക്റ്റ് ഉണ്ട് ഹെമറ്റോളജിയിൽ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കൽ ഹെമറ്റോളജി ജസ്റ്റ് ഒരു ആസ്പെക്റ്റാണ്. അത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. You can just become cancer specialist, you can become just non-cancer hematology specialist, ellengil rendum cheyam anengil angante kore options undu. Mathramalla vera blood banking cheyam, laboratory hematology mathram anengil cheyam. Kore hematologist just labil mathrana work cheynathu, avaru patient ne onnu kaanulla, avarku lab mathram adi, anganeyum cheyam. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറേ പേര് ഇതൊക്കെ ചെയ്ത് ക്ലിനിക്കൽ ഹെമറ്റോളജി ചെയ്തിട്ട് അവർക്ക് ഫാർമയിലേക്ക് പോവും, ഫാർമ കമ്പനീസിലേക്ക് മെഡിക്കൽ ഡയറക്ടറായിട്ട് പോവും, മെഡിക്കൽ അഡ്വൈസറായിട്ട് പോവും. അങ്ങനെ വേഡ് ഓപ്ഷൻസ് ഉണ്ട് ഹെമറ്റോളജിയിൽ. ട്രെയിനിങ് കുറച്ച് ടഫാണ്, കാരണം പല ഡിസിപ്ലിൻസ് ഉണ്ടല്ലോ, ബ്ലഡ് ബാങ്ക്, ക്യാൻസർ, നോൺ ക്യാൻസർ ലാബ്, കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ട്രെയിനിങ് പീരീഡ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് സമയം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്, ഒരു 4-5 വർഷം. ഇത് MBBS മെഡിക്കൽ MBCHB or MBBS കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം. ഇത് MBCHB കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം ജൂനിയർ ഡോക്ടറായിട്ട് പല സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഹെമറ്റോളജിയിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് സമയമെടുക്കും. സ്പെഷ്യലിസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു 35 വയസ്സാവും. പക്ഷേ അത് വർത്താണ്. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, വളരെ ഫുൾഫില്ലിംഗ് ആണ്.
ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന MBBS കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാത്ത് വേ എങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ട്?
ഇവിടെ കേരളത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു എൻട്രി എക്സാം ഉണ്ട്, NZREGS. NZREGS പാസ്സായി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട്, പതിൽ റിട്ടേൺ ഉണ്ട്, ക്ലിനിക്കൽ എക്സാം ഉണ്ട്. അതാണ് അതിൻ്റെ പാത്ത് വേ, വേറെ പാത്ത് വേ ഒന്നുമില്ല. ഓസ്ട്രേലിയക്ക് അവിടുത്തെ ഓസ്ട്രേലിയൻ എക്സാം ഉണ്ട്, USL US എക്സാം ഉണ്ട്, എൻട്രി എക്സാം ഉണ്ട്.
ഇവിടെ വന്നിട്ട് എത്ര വർഷത്തെ കോഴ്സ് ചെയ്യണം അവര്?
കോഴ്സ് ചെയ്യണ്ട, എക്സാം പാസ്സായാൽ
മതി. എക്സാം പാസ്സായി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം.
പാസ്സായി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം ഹോസ്പിറ്റൽസിലും. NZREGS എന്നാണ് അതിൻ്റെ പേര്.
എക്സാം പാസ്സാക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
MBBS കഴിയുമ്പോൾ തന്നെ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചെറുപ്പത്തിൽ തന്നെ 50 വയസ്സ് ആ സമയത്തൊക്കെ വളരെ ടു ലേറ്റ്. കാരണം എക്സാമൊക്കെ കുറച്ച് കൾച്ചറൽ കമ്പോണൻ്റ് ഉണ്ട്, ലാംഗ്വേജ്, കൾച്ചറൽ, ഹൗ യു സ്പീക്ക്, ഹൗ യു ഇൻട്രാക്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 വയസ്സാകുമ്പോൾ നമ്മൾ വി ആർ സെറ്റ് ഇൻ അവർ ഓൺ വേ. സോ അത് ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. യങ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാറും, ചേഞ്ച് ചെയ്യാനുള്ള
കുറച്ചുകൂടെ
വളരെ യങ്ങിൽ. ഇന്ത്യയിൽ നിന്നൊരു യങ് ഡോക്ടർ വരുവാണെങ്കിൽ വളരെ നല്ലത്. ഓൾഡ് ഡോക്ടർ ഞാൻ പറയില്ല, ഡോണ്ട് കം. അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
നല്ലൊരു പോയിന്റ് ആണ് ഡോക്ടർ സൂചിപ്പിച്ചത്. ഇത്രയും നേരം ഡോക്ടറെ കേട്ടിരുന്നപ്പോൾ എനിക്ക് വ്യക്തിപരമായി തന്നെ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു ഭയാനകമായ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ കേട്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം തന്നെ ശ്രോതാക്കൾക്കും തോന്നുന്നുണ്ടാവാം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, ഇത് ക്യൂറബിൾ ആണ്, 100% അല്ലെങ്കിലും കേസ് ടു കേസ്. അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമാണോ? എങ്ങനെയാണ് ഡോക്ടർക്ക് ഞങ്ങൾക്ക് തരാനുള്ളൊരു സന്ദേശം?
ബി ഓപ്പൺ മൈൻഡ്, അതായിരിക്കും ഞാൻ പറയുന്ന ഫസ്റ്റ്. പേഷ്യൻസിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലേ ചോദിച്ചത്? പേഷ്യൻസ് പെർസ്പെക്റ്റീവ് അല്ലേ? ഫ്രം പേഷ്യൻസ് പെർസ്പെക്റ്റീവ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, ലിസൺ ടു യു ഡോക്ടർ, എന്താണ് പറയാനുള്ളത് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ചോദിക്കുക. ആ സമയത്ത് ചോദിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത കൺസൾട്ടേഷൻ ചോദിക്കുക. ആ ഒരു ഡോക്ടറും ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്. അവർക്ക് മനസ്സിലായോ എന്ന് ഡോക്ടർക്കും അറിയണം. കുറേ പേര്, കുറേ പേഷ്യൻസ് അന്ന് കാണിക്കും, എസ് സി എസ് എന്ന് കാണിക്കും. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, ഡോക്ടർ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, പക്ഷെ അവർ എസ് സി എസ് എന്ന് പറയും. പക്ഷേ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഇതെന്ന് വെച്ചാൽ പേഷ്യൻസിന് മനസ്സിലായോ ഞാൻ പറയുന്നതിൽ മനസ്സിലായോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കും. കാരണം നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റോ ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്ട്സോ എങ്ങനെ ഡീൽ ചെയ്യുന്നു നമുക്കറിയില്ല. അതുപോലെ ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പോൾ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സമയത്താണ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് വേറെ ഡോക്ടർ ചിലപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ പോവാം, ഈ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക്
മനസ്സിലായില്ലെങ്കിൽ
യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു സെക്കൻഡ് വേറൊരു ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ അടുത്ത് പോയിട്ട് വേറൊരു ഡിസ്കഷൻ. അപ്പോൾ ജനറൽ പ്രാക്ടീഷണർ വേണമെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കാം. കീപ് ആൻ ഓപ്പൺ മൈൻഡ്. ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല, മീനിങ് അവർക്ക് ഫാർമ അങ്ങനെ യാതൊരു ഡീലിങ്ങില്ല, ഒരു മണിയൊന്നും കിട്ടുന്നില്ല, ഫണ്ടിങ് ഒന്നുമില്ല ഫാർമയിൽ നിന്ന്. എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു എസിലെ സിസ്റ്റം അങ്ങനെയല്ല, യു എസിലെ വേറെ രീതിയിൽ പൈസ ഉണ്ടാക്കാം. ബട്ട് ഇവിടെ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റും ഇല്ല. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം എ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്.
ഇത്രയും നേരം ഡോക്ടറെ കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ഒരു 24 hours എന്ന് തന്നെ പറയാം, വളരെ ഒരു സ്ട്രെസ്ഫുൾ കരിയറാണ്. കാരണം യു ആർ നോട്ട് ബ്രേക്കിംഗ് എ ഗുഡ് ന്യൂസ് മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം ബാഡ് ന്യൂസാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം, സൈക്കോളജിക്കലിയും ഫിസിക്കലിയും എല്ലാമുള്ള അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു കരിയറിൽ എങ്ങനെയാണ് ഡോക്ടറിനെ സ്വയം?
ഞാൻ ഹോസ്പിറ്റൽ വിട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുള്ള സംഭവം എന്നെ ബാധിക്കാറില്ല. ആ ഒരു പ്രത്യേക ഒരു
ഇമ്മ്യൂൺ സിസ്റ്റം
വീട്ടിലൊന്നും ഞാൻ ഹോസ്പിറ്റലിലെ ജോലിയെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. സോ അങ്ങനത്തെ ഒരു എനിക്കൊരു ഇതുണ്ട്, ആ ഒരു കഴിവെന്ന് തന്നെ പറയാം. എൻ്റെ കൊളീഗ്സ് വീട്ടിൽ പോയിട്ടും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തെല്ലാം ഓ ഇന്ന് ഈ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും ഞാൻ സംസാരിക്കാറില്ല. വീട്ടിൽ
ഞാൻ
കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ. അങ്ങനത്തെ ഒരു അത് എനിക്കറിയില്ല, മേ ബി ഐ എം ഇൻസെൻസിറ്റീവ് ആയിരിക്കാം, എനിക്കറിയില്ല. അത് വേണം, അത് അങ്ങനത്തെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ബേൺ ഔട്ട് ആവും നമ്മളെല്ലാം. I'll be doing for the next 20-30 years, I don't know. Ella dosam stress eduthu kaniyala I will not last long. Anganthe oru coping mechanism ellarkum venam, oru reethilengil vera reethil.
Adhe
and colleaguesum avarku endigilum undu extra curricular right endigilum undu. Other than work they have something else. Korchu work hiking inu povu ende rendu ഹിമറ്റോളജി കൊളീഗ്സ് സീനിയർ കൊളീഗ്സ് അവർക്ക് അവരുടെ മെയിൻ ഹോബി ഹൈക്കിംഗ്, അവർ വീക്കെൻഡിൽ എവിടെയെങ്കിലും പോകും.
അതുപോലെ ഡോക്ടർ രാജീവ് രാജഗോപാലിന് എന്ത് മെക്കാനിസമാണുള്ളത്?
എനിക്ക് ഞാൻ ക്രിക്കറ്റ് പണ്ട് മുതലേ കളിക്കും, ചെറുപ്പം മുതലേ കളിക്കും, ഇപ്പോഴും കളിക്കും, കളി നിർത്തിയിട്ടില്ല. അതൊരു വളരെ എസ്പെഷ്യലി സമ്മറിൽ
ക്രിക്കറ്റ് പ്ലെയർ ആണ് ചെറുപ്പം മുതലേ
കളിക്കും,
ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ടീമിലുണ്ടോ?
ഇവിടെ ഞാൻ പാപ്പട്ടോയി ക്ലബിൽ അവിടുത്തെ തേർഡ് ഗ്രേഡ് ടീമിൽ കളിക്കും. Over 40s ഓക്ലൻഡ് ടീമിലും ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കളിക്കുന്നുണ്ട്. നാഷണൽ ടൂർണമെൻറ്റിൽ കളിച്ചു കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ. അതെപ്പോഴും സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്, അതാണ് സീരിയസ് ഹോബി എൻ്റെ. വയസ്സാവും തോറും പണ്ട് ചെയ്തു എങ്ങനെ കളിച്ചു അതുപോലെ കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ ബോളിംഗ് നിർത്തി, എൻ്റെ ആങ്കിൾ പ്രശ്നമായത് കാരണം ബോളിംഗ് നിർത്തി, ഇപ്പം ബാറ്റിംഗ് മാത്രമേ
ഉള്ളൂ.
പിന്നെ ഈ അടുത്തായിട്ട് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞ കൊല്ലം. അത് കുറച്ച് സീരിയസ്
ആയിട്ട് തുടങ്ങിയ ഒരു പാഷനാണോ അത്?
ആണ് ആണ് ആണ്. പവർ ലിഫ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ 2 tournaments ഞാൻ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്.
പവർ ലിഫ്റ്റിംഗ് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? അല്ല, സാധാരണ കേൾക്കാത്ത ക്രിക്കറ്റ് എല്ലാവരും ചെയ്യുന്ന കേൾക്കുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ.
ക്രിക്കറ്റ് കാരണം എന്റെ എയറോബിക് ഫിറ്റ്നസ് ഒക്കെ വളരെ നല്ലായിരുന്നു പണ്ട് മുതലേ. 40 years ആയപ്പോ 2015 ആ സമയത്ത് ഓ ഞാനിപ്പോൾ വയസ്സായി, എനിക്ക് പണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓടാൻ തുടങ്ങി ഞാൻ, കുറേ ഓടി ഞാൻ 2.5 marathons ചെയ്തിട്ടുണ്ട് ഇതുവരെ. കോവിഡ് സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോവിഡ് 2021 ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഫിറ്റ്നസ്സിലൊക്കെ ആയിരുന്നു, പുള്ളിയുടെ കൂടെ ഞാൻ പോയി. അപ്പോൾ പുള്ളി ഒരു ദിവസം കണ്ടു ഒരു ഫംഗ്ഷനിൽ. സോ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, ഐ വോണ്ട് ടു ഓ വൈ ഡോണ്ട് യു കം ജോയിൻ അവർ ക്ലാസ് ഹിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. അപ്പം അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു ഈവനിങ് ക്ലാസ്സിൽ പോകുമായിരുന്നു. ഹിറ്റ് കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആയിരുന്നു, 45 minutes 3 to 4 days a week. അത് കുറേ നാൾ ചെയ്തപ്പോൾ 18 months ചെയ്തപ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു ഡെഫിനറ്റ്ലി. അത് കഴിഞ്ഞ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാനൊരു പേഴ്സണൽ ട്രെയിനറെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പുള്ളി. പുള്ളിയാണ് എന്നെ ജിമ്മിൽ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ട്. ഞാൻ ജിമ്മിലൊന്നും പോകാറില്ല, ഈ കഴിഞ്ഞ കൊല്ലം മുതലാണ് തുടങ്ങിയത്. വൺ തിങ്ങിൽ ടു അൻ അതർ, അങ്ങനെയാണ് പവർ ലിഫ്റ്റിംഗ് ലോട്ടും എനിക്കൊരു ഇത് തോന്നിയത്. കഴിഞ്ഞ കൊല്ലം മുതൽ പവർ ലിഫ്റ്റിംഗ് ഒരു കോച്ചുകൊണ്ട് എനിക്ക് പവർ ലിഫ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. മൂന്ന് മേജർ ലിഫ്റ്റ്, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ഈ മൂന്ന് ലിഫ്റ്റ്സാണ് മെയിൻ അവർ കോമ്പറ്റീഷനിൽ ഉപയോഗിക്കുന്നത്.
ഓ എക്സലന്റ്.
അത് ചെയ്യാൻ തുടങ്ങി, വളരെ ഹാപ്പി. അത് കണ്ടിന്യൂ ചെയ്യും കുറേ നാളത്തേക്ക് ഹോപ്പ്ഫുള്ളി.
അപ്പോൾ ഇനി ഫോക്കസ് ക്രിക്കറ്റ് ആയിരിക്കുമോ പവർ ലിഫ്റ്റിംഗ് ആയിരിക്കുമോ?
പവർ ലിഫ്റ്റിംഗ് ആയിരിക്കും. കാരണം ക്രിക്കറ്റ് അറിയില്ല എത്ര നാൾ കളിച്ചുകൊണ്ടാണ് ആ ഒരു താല്പര്യം കുറഞ്ഞു തുടങ്ങി എനിക്ക്.
ഓക്കെ. ഫാമിലി ഒക്കെ?
ഫാമിലി, വൈഫ് സ്കൂൾ ടീച്ചറാണ് ഇവിടെ. രണ്ട് പെൺകുട്ടികൾ, 18 വയസ്സ്, 16 വയസ്സ്. മൂത്താൾ സൈക്കോളജി ചെയ്യുന്നു, രണ്ടാമത്താൾ ഇപ്പോഴും സ്കൂളിലാണ്, ഇയർ 12.
നാട്ടിലെവിടെയാണ് ഡോക്ടർ?
നാട്ടില് മട്ടാഞ്ചേരി, കൊച്ചി. കൊച്ചി കൊച്ചിക്കാരനാണ്.
പേരൻസ് എല്ലാം അവിടെ സെറ്റിൽഡ് ആണ്. വളരെയധികം സന്തോഷം മലയാളം എഫ് എമ്മിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയധികം സമയം, പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പലർക്കും ഒത്തിരി സംശയങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണ്. ഇതിൽ ഇത്രയും വിശദീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. മുന്നോട്ട് ഈ കരിയറിലും പവർ ലിഫ്റ്റിങ്ങിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.
താങ്ക് യു സിന്ധു, താങ്ക് യു.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് മിഡിൽമോർ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഹെമറ്റോളജിസ്റ്റും ഓക്ലൻഡ് ഓങ്കോളജിയിലും മേഴ്സി സ്പെഷ്യലിസ്റ്റ് സെന്ററിലും കൺസൾട്ടന്റുമായ ഡോക്ടർ രാജീവ് രാജഗോപാലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ഈ അഭിമുഖം അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഏതാനും ഓണപ്പാട്ടുകൾ കേൾക്കാം.
പൂവണിപ്പൊന്നും ചിങ്ങം വീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു പൊന്നും ചിങ്ങം തീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു കാത്തിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു കളിവഞ്ചി പാട്ടുകളിൻ ചുണ്ടിൽ വീരിഞ്ഞു പൂവണി പൊന്നും ചിങ്ങം തീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ തുലഞ്ഞു കാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു കളിവഞ്ചി പാട്ടുകളിൽ ചുണ്ടിൽ വീരിഞ്ഞു
ചിങ്ങം വീരുന്നു വന്നു. പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു, കാറ്റിലാടും തെങ്ങോലകൾ.
പഴം തിന്നു നാവ് കറുക്കുമ്പോൾ നാണിച്ചു നീ എന്നെ നോക്കുന്നു. നീ കോഴിയോട് കലമ്പുന്നു കൈതത്തൻ കുടക്കീഴിലിരിക്കുന്നു.
ഇതോടെ ഇന്നത്തെ മലയാളം എഫ് എം സംപ്രേഷണം അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 എന്റെ ഇഷ്ടഗാനം എന്ന പ്രത്യേക ഓണ സംഗീത പരിപാടിയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.